إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم إن الصلاة كانت على المؤمنين كتابا موقوتا പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം മാനിച്ചുകൊണ്ട് അവസാന നിമിഷം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചു നിൽക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണം എന്ന് ഗൗരവത്തോടെ വസിയത്ത് ചെയ്യുകയാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഷഹാദത്ത് കഴിവ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണ്. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അടുത്ത വക്കത്ത് ബാങ്ക് വിളിച്ചാൽ അയാൾക്ക് നിസ്കാരം നിർബന്ധമാണ്. എങ്ങനെ അറിയും? അങ്ങനെ നിസ്കരിച്ചോളൂ. നമസ്കാരത്തിന്റെ മഹത്വം വിശുദ്ധ ഖുർആനിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലും ധാരാളം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്താലും അതൊന്നും നമസ്കാരത്തിന് പകരാവില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ലേ, ഇങ്ങനെ ചെയ്യുന്നില്ലേ, പാപങ്ങളെ സഹായിക്കുന്നില്ലേ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നിസ്കാരത്തിന് പകരം നിസ്കാരം തന്നെയുള്ളൂ. മാ സലക്കും ഫീ സഖർ, നരകാവകാശി നരകത്തിലെത്തിയവർ പരസ്പരം ചോദിക്കുന്ന ചോദ്യം ഖുർആൻ ഉദ്ധരിക്കുകയാണ്. എന്താണ് നിങ്ങളെ നരകത്തിൽ കടത്തിയ കാര്യം? എന്തുകൊണ്ടാണ് നരകത്തിൽ കടക്കേണ്ടി വന്നത്? കാനു, അവർ പറയും, ലന്നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലന്ന കുഞ്ഞു മിസ്കീൻ, ഞങ്ങൾ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല. ഞങ്ങളിങ്ങനെ ആളുകളോടൊപ്പം വിനോദങ്ങളിലും കളിതമാശകളിലും ഇങ്ങനെ മുഴുകിക്കൊണ്ട് നടക്കുകയായിരുന്നു എന്ന്. ഇപ്പൊ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് നിസ്കരിച്ചാൽ ശിക്ഷ ഉണ്ടെന്ന്. ഖുർആനിൽ അവിടെ ഇല്ല. എന്തിനാത് പ്രചരിപ്പിക്കുന്നത്? ചേകനൂരികളാ പ്രചരിപ്പിക്കുന്നത്. ഒരു നിസ്കരിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടവർക്കും നിസ്കരിക്കാത്തവർക്കും വേണ്ടി ചേകനൂരിൽ ബുക്ക് എഴുതിയിട്ടുണ്ട്. ബുക്കിന്റെ പുറത്തെ പരസ്യം അങ്ങനെയാണ്. നിസ്കരിച്ച് നിസ്കരിച്ച് കഷ്ടപ്പെട്ടവർക്കും കഷ്ടപ്പാടോർത്ത് നിസ്കരിക്കാത്തവർക്കും. അപ്പൊ ഇതുവരെ നിസ്കരിച്ചോളൊന്നും നിസ്കരിക്കേണ്ടതില്ല, ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കഷ്ടപ്പെട്ട് നിസ്കരിച്ചില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഏതോ വേണ്ട എന്ന് സ്ഥാപിക്കാണ്. പറയല് മൂന്ന് വക്കത്ത് നിന്നാണ്. ഒരു വക്കത്തും നിസ്കരിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് ആളുകളിടയിൽ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ചില ആളുകൾക്കൊക്കെ ധാരണ നിസ്കാരം അതത്ര വലിയ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങള്, മറ്റുള്ളവരെ സഹായിക്കല്, അതൊക്കെയല്ലേ പ്രധാനം. ആരായി പ്രാധാന്യം നിശ്ചയിക്കേണ്ടത്? പ്രാധാന്യം നിശ്ചയിക്കേണ്ടത് അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലുമാണ്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, അഞ്ച് കാര്യങ്ങളിൽ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഷഹാദത്ത് കഴിഞ്ഞാൽ രണ്ടാമതെടുത്തു പറഞ്ഞതാണ് ഇഖാമത്തു സ്വലാ. അത് അഞ്ചു നേരവും അതിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. അതാണ് ഞാൻ ഓതി വെച്ച സൂറത്തു നിസായിലെ 103-ാമത്തെ ആയത്ത്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായും നിസ്കാരം മുഅ്മിനുകളുടെ മേൽ സമയം നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നിർബന്ധമാകുന്നു. ഒരാൾക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുക എന്നതല്ല, അതിന് കൃത്യമായ വഖത്ത് നിശ്ചയിച്ചിട്ടുണ്ട്, കൃത്യമായ റക്അത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ വഖത്തിനുള്ളിൽ അത് ആ സമയത്ത് നിർവഹിക്കണം, അല്ലെങ്കിൽ നാശമാണ്. ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാർക്ക് നാശം. അല്ലദീനഹും മൻ സ്വലാത്തിഹിം സാഹൂൻ, അവരവരുടെ നിസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാണ്.
ആ അശ്രദ്ധയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വഖ്ത് തെറ്റിക്കല്. പ്രത്യേകിച്ച് അസറിന്റെ കാര്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ പ്രത്യേകിച്ച് പറഞ്ഞതാണ്, ഹാഫിളു അല സ്വലവാത്തി വസ്സലാത്തുൽ വുസ്ത, നിസ്കാരം നിങ്ങൾ ശരിക്കും പരിപാലിച്ചു പോരണം, പ്രത്യേകിച്ചും അസർ നിസ്കാരം. സ്വലാത്തുൽ വുസ്ത മധ്യമ നമസ്കാരം എന്നത് അസറാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ സഹീഹായ ഹദീസ് ഉണ്ട്. മുനാഫിക്കിന്റെ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, അസർ നിസ്കരിക്കാൻ ആവാലോ, നിസ്കരിക്കാലോ, ഇനി സമയമുണ്ടല്ലോ, സമയമുണ്ടല്ലോ, അങ്ങനെ നീട്ടി 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 സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ പോയിട്ട് കോഴി കൊത്തും പോലെ നാല് കൊത്തു കൊത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിസ്കാരത്തിന്റെ വക്കത്ത് ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീടുകളിലൊക്കെ സ്ത്രീകൾ സാധാരണ രാവിലെ എണീറ്റ് കുട്ടികളൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വിശാലമായിട്ട് അലക്കാനും കുളിക്കാനും ഒക്കെ ആയിട്ടുണ്ട് ഇറങ്ങും. ആ ഇറക്കിറങ്ങിയ അധികം ദുഹർ നിസ്കരിക്കില്ല, ദുഹർ വാങ്ങി കൊടുക്കും, അപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, അതിലിടയ്ക്ക് ചോറ് വെക്കും, ചാറ് വെക്കും, ചോറ് വിളമ്പൊക്കെ ചെയ്യും, പിന്നെയും പോവും, പിന്നെയും വരും, എന്നിട്ട് ഇങ്ങനെ പോയിട്ട് അത് അവിടുത്തെ അസർ വാങ്ങു. അപ്പൊ അവര് പറയുന്നത് കളായി ഉണ്ടല്ലോ, എന്താ പ്രശ്നം കളായി എന്തായി കളായി? കളായി എന്ന് പറയുന്നത് വഖ്തിന്റെ സമയത്ത് നിർവഹിക്കാൻ ഒരാൾക്ക് സാധിക്കാതെ വന്നാൽ അയാൾക്കുള്ളതാ കളായി. ഒരാള് സുബൈക്ക് അലാറം വെച്ച് ഒക്കെ വെച്ച് ഉറങ്ങിപ്പോയി, ഉറങ്ങി നോക്കുമ്പോ സൂര്യ ഉദിച്ചു, വഖ്ത് പോയി, അപ്പൊ അയാൾക്ക് സുബൈസ്കരിക്കാം, അത് കളാണ്, അത് കളാക്കിയതല്ല, കളായി പോയതാ, ഉറക്കത്ത് പെട്ടുപോയി, അല്ലെങ്കിൽ ഒരാള് ബോധം കെട്ടുപോയി, അങ്ങ് ബോധം കെട്ടിട്ട് ലൊഹറിന്റെ തൊട്ട് മുമ്പ് ആണ് ബോധം കെട്ടു, അസർ കഴിഞ്ഞിട്ടാണ് ബോധം തെളിഞ്ഞു വരും, എങ്കിൽ അയാൾക്ക് ലൊഹർ കളായി പോയി. ഇങ്ങനെ ഉറക്കത്തിൽ പെട്ടിട്ടോ മറന്നുപോയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോധം കെട്ടിട്ടോ ഇങ്ങനെയൊക്കെ കള ആയി പോകലല്ലാതെ കള ആക്കലില്ല, ഇത് ഒരു വ്യവസ്ഥയില്ല. എല്ലാ ദിവസവും ലോഹർ അസറിനെ പരിസ്കരിക്കാം, പിന്നെ ലൊഹർ അസറിന്റെ കൂടെ നിസ്കരിക്കാം, എപ്പോ ജമാഅത്ത് നിസ്കരിക്കാം. അതുണ്ട് പ്രയാസമുള്ള സന്ദർഭത്തിൽ ഒരാളിപ്പോ ഒരു രോഗിന്റെ അടുത്ത് നിർത്തി, വേറെ ആരുമില്ല, എപ്പോഴും അയാളുടെ തന്നെ നിൽക്കണം, വേറെ വീട്ടിൽ ഒരാൾ വരുമ്പോഴത്തേനും ലോഹർ കഴിഞ്ഞ് അസറായിപ്പോയി, എങ്കിൽ അയാൾക്ക് ലോഹർ അസർ എന്ത് ചെയ്യാം, ഒന്നിച്ച് നിസ്കരിക്കാം. വീട്ടിലൊരു കല്യാണമാണ്, ഒരു തിരിയാനും പൊരിയാനും സമയമല്ല, ഒന്നോ രണ്ടോ ആള് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അങ്ങനത്തെ സന്ദർഭം ഉണ്ടായി. ഇങ്ങനത്തെ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ ജമാഅത്ത് നിസ്കരിക്കാം, അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രോഗികൾക്ക്. പക്ഷേ നാലും നാലും തന്നെ നിസ്കരിക്കണം, ചുരുക്കാൻ പറ്റില്ല, കസറാക്കാൻ പറ്റൂല. അപ്പൊ ജമല്ലാതെ കള ആക്കുക എന്നുള്ള പരിപാടിയില്ല നമ്മുടെ സമുദായത്തിൽ, അങ്ങനെയല്ല. ലൊഹറും പോവും ആയിക്കോട്ടെ, അസറിന് കള ഉണ്ടല്ലോ, പിന്നെ അസറും പോവും അത് മാലിമിനുണ്ടല്ലോ, അഞ്ഞു പേദാലെ അസക്ക് കിടക്കുമ്പോൾ ഒന്നിച്ച് നിസ്കരിക്കാം, എന്നിട്ട് ആദ്യം നൂറ് നാല്, പിന്നെ അസർ നാല്, പിന്നെ മകരിവ് മൂന്ന്, പിന്നെ അശ നാല് ഒറ്റക്കടത്തം. ചില ആള് സുബൈ കൂടി കാണാൻ, ഇപ്പൊ വെള്ളിയാഴ്ച ചില ആള് വന്നിട്ട് ഇങ്ങനെ കുന്നൂത്ത് ഒതുക്കിയിരിക്കണ പള്ളിയിൽ, എന്താ ഇന്നത്തെ രാവിലത്തെ സുബൈ അത് അങ്ങനെയുണ്ടോ? അപ്പൊ അതാണ് ആളുകൾ തെറ്റിദ്ധാരണ, അങ്ങനെയാണ്, അങ്ങനല്ല. പകലത്തെ നിസ്കാരം രാത്രിക്ക് കിട്ടിയേക്കലോ, രാത്രി നിസ്കാരം പകൽക്ക് കിട്ടിയേക്കലോ ഇല്ല, സുബഹി ലുഹുർക്ക് കൂട്ടുന്ന പരിപാടിയല്ല. ലുഹുർ അസറിലേക്ക് ചേർക്കാം, അസർ ലുഹുറിലേക്ക് ചേർക്കാം, മഗ്രിബ് ഇശാലേക്ക് ചേർക്കാം, ഇശ മഗ്രിബിലേക്ക് ചേർക്കാം, വേറെ ഒരു നിസ്കാരം ഒന്നിലേക്കും ചേർത്ത് ജമാഅക്കാൻ പാടുള്ളതല്ല. അപ്പൊ ഇതൊന്നും അറിയാതെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ അലംഭാവ നയം സ്വീകരിക്കുന്ന ആളുകൾ, ആ അലംഭാവത്തിൽപ്പെട്ടതാണ് എന്ത് പവൈലുള്ളിൽ മുസല്ലീൻ അല്ലദീൻ മുഹമ്മദ് സ്വലാത്തുഹും സാഹൂൻ, അവരവരെ നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരാണ്, അങ്ങനെയുള്ള നിസ്കാരക്കാർക്ക് നാശം എന്ന് ഖുർആൻ പറയാൻ കാരണം അതാണ്. അപ്പൊ തീരെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ഇനി നിസ്കരിക്കാൻ നിന്നാൽ തന്നെ ചില ആളുകളുടെ ശ്രദ്ധയില്ലായ്മ നമുക്ക് ശരിക്കും കാണാം. തെരിഞ്ഞ നിൽക്കും, കൈ ഇവിടെ കെട്ടും, താന്നു 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നിൽക്കുന്നിടത്ത് ഇങ്ങനെ പൊന്തും, പിന്നെ നിൽക്കും, പിന്നെ ഒരു കാലം ഇങ്ങനെ പുറത്തു ഇങ്ങനെ എടുക്കും, പിന്നെ എത്ര കാലം ഇങ്ങനെ പുറത്തു പുറത്തു വെക്കും. ഇത് തന്നെ ഒരു ശ്രദ്ധ നിസ്കാരത്തിന് ഒതുങ്ങി നിൽക്കുക എന്നുള്ള പരിപാടിയല്ല. പിന്നെ കോട്ടാവി, കോട്ടാവി നിസ്കാരം തുടങ്ങി തീരോളം കോട്ടാവിയാണ്, നിസ്കരിച്ചു കഴിഞ്ഞാൽ കോട്ടാവി കഴിഞ്ഞു. ശ്രദ്ധിച്ചു വെക്കൊണ്ടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തസാഉബു മിന ശൈത്താൻ, കോട്ടാവി ശൈത്താനിൽ നിന്നുള്ളതാണ്. നിസ്കാരത്തിൽ കോട്ടാവി വന്നാൽ അയാൾ അതിനെ അമർത്തിക്കൊള്ളട്ടെ, കണ്ടോ കൈ വല അയാളി, അയാൾ ഓരിയിടരുത്, ഈ അവാന്ന നായി ഓരിയിടുമല്ലോ, അതിന് പറഞ്ഞ വാക്ക. ചില ആളുകളെങ്ങനെ നിസ്കാരത്തിൽ ഇങ്ങനെ ആക്കും, കുറച്ചഞ്ച് പിന്നെയോ ഇങ്ങനെ നിസ്കാരത്തിൽ അതിന് ഓർമ്മ ഉണ്ടാവില്ല. ഒരു രക്കാരത്തിൽ മൂന്ന് കോട്ടാവി ശൈത്താനാണ് എന്റെ കൂടെ, പച്ച ശൈത്താൻ. അപ്പൊ അത് ശ്രദ്ധിക്കണം. അപ്പൊ നിസ്കാരത്തിൽ നിസ്കാരത്തിൽ തെറ്റിക്കുക എന്നുള്ളത്, നിസ്കാരം പശാദാക്കുക എന്നുള്ളത് ശൈത്താന്റെ പ്രധാനപ്പെട്ട അജണ്ടയാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നിസ്കരിക്കാൻ നിൽക്കുന്നത്. അപ്പൊ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ സമുദായത്തിൽ മൊത്തത്തിൽ രണ്ടു മൂന്ന് രീതികൾ പൊതുവെ കാണാൻ സാധിക്കും. ചില ആളുകൾ ഒരു ചടങ്ങായിട്ട് അങ്ങനെ നിസ്കരിച്ചു പോവുക എന്ന് മാത്രം, ഒരു ചടങ്ങ് ചെറുപ്പത്തിൽ ചേലായിട്ടറിഞ്ഞ് അങ്ങനെ കൈയെട്ടും കൂപ്പും സുജൂതുപ്പും അങ്ങനെ സ്വിച്ചിട്ട മാതിരി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നിനെ പറ്റി അത് പഠിച്ചിട്ടുണ്ടാവില്ല, എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് ഓർമ്മയുണ്ടാവില്ല, ഒരു ചടങ്ങ്. അങ്ങനത്തെ കുറെ ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. അവർ നിസ്കാരത്തിൽ നിന്നാ തന്നെ മുനാഫിക്കുകളെ നിസ്കാരത്തെ കുറിച്ച് ഖുർആനിലുണ്ട്, വൈദാ ഖാമു ഇന സ്വലാത്തി ഖാമു കുസാല, അവർ നിസ്കരിക്കാൻ നിന്നാൽ മടിയന്മാരായിക്കൊണ്ട് നിൽക്കും. യുറാഉനന്നാസ്, ഇതെന്തിനാ നിസ്കരിക്കുന്നത്? ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, കുറച്ച് മാത്രമേ അവർ അള്ളാഹുവിനെ ഓർക്കുന്നുള്ളൂ. നിസ്കാരത്തിന്റെ ജീവൻ, അതിന്റെ ചൈതന്യം എന്ന് പറയുന്നത് വിക്രുമ്മയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ്. നിസ്കാരം നിലനിർത്താൻ പറഞ്ഞിടത്ത് അഖലി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്നാണ് ഖുർആൻ പറഞ്ഞിട്ട്. അപ്പൊ നിസ്കാരത്തിന്റെ ജീവൻ അതാ, അതുണ്ടാവില്ല. ഒരു ചടങ്ങായിട്ട് ഇങ്ങനെ റുക്കുവും സുജൂദും ഒക്കെ ചെയ്യുന്നുണ്ടാവും, മനസ്സ് വേറെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും, പേടിയനുസരിച്ച് കൊടുത്തിന്റെ ബാക്കി കിട്ടാനുള്ളതും മറ്റതെല്ലാം ഓർത്തങ്ങനെ പോകണ്ട, അതിങ്ങനെ പോകുന്നുണ്ടാവും. എന്തിനാ നിസ്കാരം? എന്താ നിസ്കാരവും ഹൃദയവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തത്. മുനാഫിക്കുകളെ പറ്റി പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അഫ്ദലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്ർ. മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമേറിയ നിസ്കാരം ഇശാന്റെ ജമാഅത്തും സുബൈന്റെ ജമാഅത്തുമാണ്. ലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൂഹുമാ വലൗ ഹബ്വൻ. അതിന്റെ രണ്ടിന്റെയും ഫളൽ, ശ്രേഷ്ഠത അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, കാൽമുട്ടിൽ എഴുന്നുകൊണ്ടെങ്കിലും ആ ജമാഅത്തിന് അവർ വരുമായിരുന്നുവോ? പല പള്ളികളിലും നോക്കിയ മഗ്രിബി ജമാഅത്ത് വളരെ സജീവായിരുന്നു, ഇശാക്ക് മൂന്നാള് നാലാള്. എന്താ പീടി അടക്കാൻ നേരത്ത് ആ ഇനിയിപ്പോ പോയിട്ട് നിസ്കരിച്ച് പിന്നെ വന്ന് അടക്കാം, ആ ഇനിയിപ്പൊ അടച്ചിട്ട് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാം, എന്നിട്ട് എല്ലാം കഴിഞ്ഞൊരു 11-11.5 വീട്ടിലെത്തിയിട്ട് പിന്നെ ഒരു ഇനിയിപ്പൊ നാലരക്കാറ്റ് നിസ്കരിക്കണമല്ലോ എന്ന നിലയ്ക്ക് ഒരു കുത്തി പറയലാ. സുബൈ അങ്ങനെ തന്നെ, സുബൈക്ക് ഇനിയിപ്പോ എണീറ്റാ പിന്നെ ഒന്ന് കിടക്കാൻ കഴിയൂല. അപ്പൊ ആ സൂര്യ അസ്ഥിന് കുതിക്കാൻ നേരത്തെ എണീറ്റ 2.5 നിസ്കരിക്കാം, അവിടെ കിടക്കട്ടെ. അസ്വലാത്ത് ഫൈറുമിനന്നവും, മിനാരങ്ങൾ പ്രകമ്പരം കൊണ്ട് അള്ളാഹുവിന്റെ വിളിയാളം കേൾക്കുന്നു, കിടക്കന്നെ കയ്യും തിരികെ പറ്റാക്കണം അല്ലേ? എന്താ മനുഷ്യന്മാരുടെ അവസ്ഥ? അപ്പൊ ഈ രണ്ട് ജമാഅത്തും മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമേറിയ ജമാഅത്ത് നിസ്കാരമാണ്, അതിനവർ വരൂല. ഇത് എന്തിനാ പറയുന്നറിയോ? ഈ സ്വഭാവം നമ്മക്കുണ്ടെങ്കിൽ നിഫാഖ്, അമലിയായ നിഫാഖ് കുറേശ്ശെ നമ്മളിലേക്ക് വന്നു എന്നതിന്റെ അടയാളമാണത്. സംസാരിച്ചാൽ കളവ് പറയുക, വിശ്വസിച്ചാൽ ചതിക്കുക, വാഗ്ദത്വം ചെയ്താൽ ലംഘിക്കുക, തമ്മു തെറ്റിയാൽ തെറി പറയുക, ഇതൊക്കെ നിഫാഖിന്റെ അടയാളങ്ങളായി പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ അടയാളത് അമലിയായ നിഫാഖിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ആരാധനാ കർമ്മങ്ങളൊക്കെ ഒരു ഭാരത്തോടുകൂടി നിർവഹിക്കുന്ന ഒരു അവസ്ഥയാണ് പല ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെ ചില ആളുകളുണ്ട് വളരെ ഭക്തിയോടെ നിസ്കരിക്കും, നിസ്കരിക്കാനാണ് നിന്നാ ഒരു ഇങ്ങോട്ട് കയ്യൊക്കെ ഇങ്ങോട്ട് പറിച്ചിട്ട് നേരെ നിൽക്കും, കൂടി ഒന്നിങ്ങനെ അക വളഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. ശരിക്കും റസൂൽ പറഞ്ഞെന്താ, നട്ടെല്ലിൽ നിവർത്തി നേരെ നിൽക്കണം എന്നാ പറഞ്ഞു, മനസ്സിലായില്ലേ? ഒരൊന്ന് കുറച്ചല്ല അക വളഞ്ഞിട്ടേ നിൽക്കുള്ളൂ, റുക്കുവെന്ന് ശരിക്കും പൂർത്തിയാവൂല. അപ്പഴത്തിന് പൊന്തി ബക്രിയേറ്റങ്ങ് വീണ് പോകുന്നുള്ളമായി താജാതി ബക്രിയ, മനസ്സിലായില്ലേ? അങ്ങനെയുണ്ട് നിസ്കാരം. നിസ്കാരത്തിന് റുക്കുവും സുജൂദും ഒക്കെ പൂർത്തിയാക്കി നിസ്കരിക്കണം. നിസ്കരിക്കാൻ നിൽക്കുമ്പോ ശരിക്കും നിൽക്കണം, നട്ടന്റെ നിവർത്തി നിൽക്കണം, നോക്കേണ്ടത് സുജൂദിന്റെ ഭാഗത്തേക്കാ. ചില ആളിങ്ങനെ വേപ്പിട്ട് നോക്കി നിസ്കരിക്കുന്നതാണ്, തെറ്റാണത്, ഭയങ്കര തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിസ്കാരത്തിന്റെ രീതി അല്ലാതെ കാലുകൾ വിരലുകൾക്ക് ഇതിനൊക്കെ നേരെയാക്കി നിൽക്കണം. ഒരു കാലിങ്ങനെ, ഒരു കാലിങ്ങനെ, ചില ഒന്നിങ്ങനെ ചെരിഞ്ഞിട്ട് പിന്നൊന്ന് കുറച്ച് ഒന്നിങ്ങനെ ഇങ്ങനെ. ഇതെല്ലാം നിസ്കാരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം ശൈത്താൻ തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ സൊഫിൽ തൊട്ടടുത്ത ആളെ കാലോട് കാല് ചേർത്തി വെച്ച് നിൽക്കണം, പാദവും പാദവും തമ്മിൽ ഫിറ്റാക്കി വെക്കണം എന്നാ പറഞ്ഞു, ഒട്ടിച്ചു വെക്കണം എന്നാ. وكان احدنا يلزق منكبه بمنكب صاحبه وقدمه بقدمه. النبي صلى الله عليه وسلم عند صحابي പറയാണ് ബുഖാരിയിൽ ഉള്ളത്, ഞങ്ങളിൽ ഒരാൾ തന്റെ മങ്കിബ് മങ്കിബ് എന്ന ചുമല് തന്റെ സ്വന്തം കൂട്ടുകാരനോട് ഒട്ടിച്ചു വെക്കും, കാൽപാദം കാൽപാദത്തോട് ഒട്ടിച്ചു വെക്കുന്ന ആ വാക്ക് കണ്ടോ. ഇനി നമ്മൾ അടുത്തുന്ന ഇങ്ങനെ നട്ടു തട്ടെ ഇങ്ങനെ നട്ടു അല്ലേ, ഈ കള്ളത്തിപ്പൈക്കളെ കറക്കാൻ ചെന്ന പോലെയാ. കറകനെ കൊല്ലും കാലിട്ട് പാത്രം പാലൊക്കെ പോകും, പിന്നെ നടക്കും, പിന്നെ തൊട്ടുകഴിഞ്ഞ തട്ടും. ഈ ജാതി അച്ഛൻ ആൾക്ക് നിസ്കരിക്കാന്നാല് കാലം കടുപ്പിച്ചു വെക്കാനായിക്കൂല.
ചെന്തൊരു ശരണം നനച്ചോക്കള്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ തറാസു, നിങ്ങൾ ഗ്യാപ്പ് അടച്ചു നിൽക്കണം, സുത്തുൽ ഫുറജ്, ഗ്യാപ്പുകൾ പൂർത്തി വിടവ് നികത്തണം. അപ്പൊ അങ്ങനെ നിൽക്ക് നിസ്കരിക്കണം. അപ്പൊ നിസ്കാരം വളരെ കൃത്യമായിട്ട് നമ്മൾ നിർവഹിക്കുമ്പോ നേർക്കുനേരെ നിൽക്കണം, കണ്ട് സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ വിരലിലേക്ക് നോക്കണം, വേറെ എവിടേക്കും കണ്ണുപോകാൻ പാടില്ല. ചില കണ്ണും നിസ്കരിക്കും, ചില തരീഖത്തേനെ കണ്ടുവെക്കും നിസ്കാരത്തിന് ഭക്തി കണ്ണിൽ വേണമല്ലോ, കണ്ണ് വീഴ്ചോലെ ഭക്തി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണ് ഉമ്പി നിസ്കരിക്കാൻ പഠിപ്പിച്ച് തന്നെ പൂച്ച പാലുടിക്കും പോലെ. അങ്ങനെ അല്ലല്ലോ, കണ്ണ് വീഴ്ചിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. പിന്നെ സുജൂദിലെ റുക്കുഅയിലേക്ക് പോകുമ്പോ വെറുതെ ഇങ്ങനെ ഇമാമിന്റെ പൂർത്തിയാകാൻ തോന്നുമ്പോ ഒരു കൈ അയച്ച് അല്ലേ ഇദാജാന ഫസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബ, അപ്പൊ തൊന്നയച്ച് പിന്നെ ഇമാമ് പറയുമ്പോഴത്തേനും ഉപ്പായക്കൊന്ന് വലിച്ച് റെഡിയാക്കി. അതാണോ വേണ്ടത്? ഇമാമ് കൈ അയക്കുന്നവരെ അയക്കാൻ പാടില്ല, ഇമാമിനെ ഒന്നിനും മുൻകടക്കാൻ പാടില്ല. നിസ്കരിക്കാൻ നിന്ന് ഇക്കാമത്ത് കൊടുത്തു, ഇമാമ് കൈയെത്തിയെങ്കിൽ നമ്മൾ കൈയെത്താൻ പറ്റുമോ? യാ അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും, മനുഷ്യരെ ഞാൻ നിങ്ങളെ ഇമാമാണ്, റസൂൽ പറയാണ്, ഫല തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിഖിയാമി വലാ ബിൽഇൻസിറാഫ്, നിങ്ങളെന്നെ ഒന്നുകൊണ്ടും പിൻകടക്കരുത്, നൃത്തം കൊണ്ടോ റുക്കൂ കൊണ്ടോ സുജൂദ് കൊണ്ടോ നിസ്കാരത്തെ പിരിയുന്നോ ഒരു കാര്യത്തിലും എന്നെ മുൻകടക്കാൻ പാടില്ല. അത് ഇമാമിനെ പിൻപറ്റ, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുഖ്തമ ബിഹി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾ ചെയ്താൽ ഇത് പല ആളുകൾക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഇമാം റുക്കുവിൽ റുക്കുവിൽ ഇമാം കയ്യയക്കുന്നതിനും കയ്യയക്കും, ഇമാം സലാം വീട്ടിൽ തരും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയും. അറ്റാൾ രണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ടാവില്ല, മുൻകണക്കാണ്, നിസ്കാരത്തിന്റെ കൂടി നഷ്ടപ്പെട്ടു പോവില്ലേ? വളരെ ചിട്ടയുണ്ട് ഈ കാര്യത്തിലൊക്കെ ഇസ്ലാമില്. ശത്രു കമാറായി ഉസല്ലി, ഭക്തിയോടെ നിസ്കരിച്ചാലൊണ്ട് മാത്രം സ്വീകാര്യാവൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിസ്കരിക്കണം. ഇഖ്ലാസ് മാത്രം പോരാ, ഇത്തിബാഉ റസൂൽ വേണം. അള്ളാഹുവിന് വേണ്ടി, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി, പാവകൾ പൊറുക്കാൻ വേണ്ടി ഒക്കെ നല്ല ഇഖ്ലാസ് ഉണ്ട്. പക്ഷെ ചെയ്യുന്നതൊക്കെ റസൂൽ പഠിപ്പിക്കാത്ത കോലത്തിലാണ്, പണ്ടെന്തോ പഠിച്ചു വെച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എങ്ങനെയായിരുന്നോ അതുപോലെ നിസ്കരിക്കാൻ നമ്മൾ പഠിക്കണം. ശരിയാണ്, നമ്മുടെ നാട്ടിലൊക്കെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിലാണ് പഠിക്കുന്നത്. ആയിക്കോട്ടെ, ഒരു മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നിസ്കാരം പഠിച്ചു, അപ്പോ വ്യക്തമായ ഹദീസിനെതിരായിട്ടൊരു കാര്യം മദ്ഹബി പഠനത്തിൽ നിന്ന് എതിരായിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തു, തൊട്ട് ഹദീസ് കാണിച്ചു കൊടുത്തു, ഇത് പറഞ്ഞ ഇമാമിങ്ങളെ ഹൗലും കാണിച്ചു കൊടുത്തു, എന്നാലും ഞാൻ എന്റെ മദ്ഹബ് വിടൂല. അത് എല്ലാരും എതിർത്തിട്ടുള്ള തഖ്ലീദാണ്. മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നവർ പോലും വ്യക്തമായ ദലീലിനെതിരെ കണ്ടാൽ എന്തു വേണം, അവിടെ മദ്ഹബ് മാറ്റിവെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എടുക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ അയാൾ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്നത് മാറ്റിയിട്ട് അഷ്ഹദു അന്ന മദ്ഹബ ശാഫി റസൂലുള്ളാ അലി അഷ്ഹദു അന്ന അബ ഹനീഫ റസൂലുള്ളാ എന്ന് പറഞ്ഞതുപോലെ ആയില്ലേ? അപ്പൊ അത് പാടില്ല. അപ്പൊ അതുകൊണ്ട് ശരിക്കും നമ്മൾ ഇത്തിബാഉ റസൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കാണിച്ചു തന്നത് അതുപോലെയായിരിക്കണം. അപ്പൊ രൂപവും ശ്രദ്ധിക്കണം, ഇഖ്ലാസും വേണം. ഇത് രണ്ടിനെ എതിർക്കുന്നവരുണ്ട്. ചില ആള് പറയും രൂപം നന്നായാ മതി, ഇഖ്ലാസ് പരിഗണിക്കുകയല്ല. ചില ആളുകൾ ഇഖ്ലാസ് ഉണ്ടാവും, രൂപത്തത്ര പ്രശ്നമല്ല, നമ്മൾ ഇഖ്ലാസോടെ ചെയ്താൽ മതി. ഇപ്പോ കൈ കെട്ടി കെട്ടിയില്ല, റുക്കു കുറച്ച് വളഞ്ഞു കൂടിപ്പോയി, കൂടി മുട്ട് വളഞ്ഞില്ല വളഞ്ഞു, അന്നും പ്രശ്നമല്ല, ഇഖ്ലാസ് ഉണ്ടായാ മതി. അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്ന പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്നു, നബി ഇങ്ങനെ നോക്കി നിൽക്കുക, നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് റസൂലുള്ളാഹി അടുത്ത് അസ്സലാമു അലൈക്കും പറഞ്ഞു, നബി വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ് ഇർജ ഫസല്ലി ഫഇന്നക ലം തുസല്ലി, സലാം മടക്കിയിട്ട് പറയണെന്താ, മടങ്ങിപ്പോയി നിസ്കരിക്കേ, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചിട്ടില്ലേ? നിസ്കരിച്ച ഒരാളെ നോക്കി നോക്കിയിട്ട് നിസ്കരിച്ചിട്ടില്ല എന്ന് പറയും എന്തായി എന്നില്ലേ? നബിയാ പറയണത് നിസ്കരിച്ചിട്ടില്ല, നമ്മളിറങ്ങി നിസ്കരിക്കേണ്ട മാതിരി നിസ്കരിച്ചിട്ടില്ല എന്ന അതിന്റെ അർത്ഥം. ഒരു കാര്യം ചെയ്യേണ്ട മാതിരി ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയാം. നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു, പിന്നെ രൂപത്തിലൊക്കെ ചെയ്യണം, കൊളാക്കിയിട്ട് വന്ന് എന്തൊക്കെ ചെയ്തിട്ടൊക്കെ നീ പണിയെടുത്തില്ല പോകുന്നു എന്ന് പറയില്ലേ. എന്നതുപോലെ റസൂൽ മടക്കി നിസ്കരിപ്പിച്ചു, അയാൾ കൊണ്ട് നിസ്കരിച്ചു തിരിച്ചു വന്നു. ഇപ്പോൾ ഇതേ വാക്ക് വന്നു പോ തിരിച്ചു, രണ്ടാം നിസ്കരിക്കുക തിരിച്ചു. മൂന്നാമതും മടക്കി വിട്ടപ്പോ അയാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ എങ്ങനെ എന്താ നിസ്കരിക്കാൻ പഠിച്ചിട്ടില്ല, അവിടെ എനിക്ക് പഠിപ്പിച്ചു തരൂ. അതാ വിനയം. ഇനി ഇക്കാവരും ഇത്ര വട്ടം മടക്കിക്കരിക്കണേ എന്നാണ് ഓടിപ്പോകല്ലേ ചെയ്ത്. അവിടെ ഇരുന്ന് വിനയത്തോടെ ചോദിക്കാണെങ്കിൽ ഞാൻ നിസ്കരിക്കേണ്ട പഠിപ്പിച്ചു തരൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അടക്കവും ഒതുക്കൊക്കെ അയാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. നിസ്കരിക്കാൻ നിന്നാൽ അടങ്ങേണ്ടത്, റുക്കൂഇൽ അടങ്ങേണ്ടത്, ഇഹ്തിദാലിൽ അടങ്ങേണ്ടത്, സുജൂദിൽ അടങ്ങേണ്ടതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഫറളും സുന്നത്തും തീരുമാനിക്കാൻ ഫുഖഹാക്കൾ ഈ ഹദീസ് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഫറളും സുന്നത്തും സ്വീകരിക്കാനുള്ള മാനദണ്ഡം. ഏതായാലും ഇരിക്കട്ടെ, മുസ്ലിം സലാത്തിന്റെ ഹദീസിൽ നിന്നാണ് ഈ ഹദീസ്, നിസ്കാരം കേടുവരുത്തിയവന്റെ ഹദീസ്. ആ നിസ്കാരം കേടുവരുത്തിയവന്റെ ഹദീസ് എല്ലാ ഫുഖഹാക്കളും പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ രൂപം അമ്മളെ തന്നിഷ്ടത്തിന് വിട്ടു തന്നിട്ടില്ല. ഇപ്പൊ ചേകനൂരികള് നിസ്കാരത്തിന് രൂപം ഖുർആൻ കൊണ്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഖുർആൻ മാത്രം മതി എന്നാണോലെ വാദം. അവർ ഖുർആൻ സ്വീകരിക്കാത്ത ചരിച്ച കുഫറിന്റെ ആളുകളാ. യഥാർത്ഥത്തിൽ ഖുർആൻ കൊണ്ട് നിസ്കാരത്തിന് രൂപം കിട്ടുമോ? നമ്മൾ വെല്ലുവിളിക്കുന്നു ഒരു കാണിച്ചു തരട്ടെ. അവരെന്താ ചെയ്തെന്നറി, ചേകനൂര് ബുക്ക് ചെയ്തത് എങ്ങനെയാ, നിലവിലുള്ള അഹ്ലു സുന്നത്തിന്റെ നിസ്കാരത്തിന്റെ രീതി എടുക്കുക. ആദ്യം എന്താ ചെയ്യ, നൃത്തം. അതിന് തെളിവ് ഖുർആനിൽ പക്വമൂടില്ലായി കാണിച്ചീൻ, അപ്പൊ നൃത്തം കിട്ടി. പിന്നെന്താ കൈകെട്ടുക, അതിന് തെളിവ് കിട്ടി. ഇതാണോ ഇയാളോട് നമ്മൾ പറഞ്ഞ് ഇവിടെ ഉള്ള നിസ്കാരത്തിന് തെളിവുണ്ടോന്നാ ചോദിച്ച്? ഇയാളത് ഇവിടുത്തെ നിസ്കാരത്തിന്റെ രൂപം തന്നെ, ഇവിടെ രൂപം തന്നെ ഇല്ല നിൽക്കുക. ഒരു പുതിയ രൂപം ഖുർആൻ കൊണ്ട് ആദ്യം നിൽക്കണം ആയത്തവിടെ, പിന്നെ കൈകെട്ടണം ആയത്തവിടെ, പിന്നെ ഫാത്തിഹോദനം ആയത്തവിടെ, പിന്നെ റുക്കൂ ചെയ്യണം ആയത്തവിടെ. ഖുർആൻ ഓർക്കൂ, വസ്തുതു, റുക്കൂ ചെയ്യണം, സുജൂദ് ചെയ്യണം, നിൽക്കണം, പ്രാർത്ഥിക്കണം, നിൽക്കണം. അത് ആദ്യം ഖുർആനിലുണ്ട്. ഒരിത്തരും തെളിയിക്കാൻ കഴിയില്ല ഖുർആൻ കൊണ്ട്. ഖുർആൻ കൊണ്ട് നിസ്കാരത്തിന്റെ രൂപം ഒരിത്തരും തെളിയിക്കാനില്ല. ഇനി ഒരാളും തെളിച്ച ഞാൻ വേറെ തെളിയിക്കും, വേറത്തെ മൂന്നാമതും തെളിയിക്കും. കാരണം അങ്ങനെയാ ഖുർആൻ. അത് ഫ്ലെക്സിബിൾ ആയിട്ട് ചില തത്വങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ പ്രായോഗിക രൂപം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചു തന്നത്. ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നിട്ട് കാണിച്ചു കൊടുത്തു. നബി അതുപോലെ സഹാബത്തിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സല്ലു കമാ റായിതു മുനി മുസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്ന നിങ്ങൾ കണ്ടോ അതുപോലെ നിസ്കരിക്കണം. കണ്ടോ? അപ്പൊ നിസ്കാരത്തിന്റെ രൂപം ഹദീസ് കൊണ്ട് മാത്രമേ സുഹൃത്തുക്കളെ നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് ഇപ്പോ കൈകെട്ടുന്ന വിഷയം, കൈ കെട്ടിയാൽ എന്താ, കെട്ടിയില്ലെങ്കിൽ എന്താ, വലിയ തർക്കം. ഇവിടെ നെഞ്ചത്ത് കെട്ടണോ, വയറ്റത്ത് കെട്ടണോ, താഴെ കെട്ടണോ, അതാ വലിയ തർക്കം. കെട്ടാൻ കൈയുണ്ടായിരിക്കും വേണ്ടേ? മുസ്ലിമീങ്ങൾക്ക് കൈയുണ്ടോന്നോ അവിടെ ചർച്ച എന്ന് ചില ആളുകൾ. കൈയുണ്ടെങ്കിൽ എന്തായാലും കെട്ടണല്ലോ. കൈയില്ലാത്തവനും ഇവിടെ ചർച്ച അല്ല. കൈ ആരെങ്കിലും വെട്ടിപ്പോയാൽ ഓ കൈയ്യട്ടുണ്ടായില്ല, ഓനൊന്നുകൂടെ കൈ കഴുകണ്ടതുമില്ല, കൈയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിസ്കാരത്തെ കൈകെട്ടുന്ന വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകെട്ടാതെ ഒരൊറ്റ നിസ്കാരം നിസ്കരിച്ചിടണം. നടുവിൽ കൊണ്ടു വരട്ടെ, ഒരു ചിലക്കൊക്കെ കൈ കെട്ടാതെ നിസ്കരിച്ചിട്ടുണ്ട്, ഇടയ്ക്ക് കൈ കെട്ടിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എന്നാണോ? അല്ല. കൈ എവിടെ കെട്ടണം എന്ന് സംബന്ധിച്ച് വന്ന ഹദീസുകളിൽ ദുർബലതയുണ്ട്. ശരി, അതിൽ ഏറ്റവും പ്രബലമായത് നെഞ്ചിൽ കെട്ടണം എന്ന ഹദീസ് തന്നെയാണ്. ഒരു സംശയമല്ല. പക്ഷേ ഒരാൾ നെഞ്ചിൽ താഴെ കെട്ടിപ്പോയോണ്ട് അയാൾ നിസ്കാരം ശരിയാവില്ലെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരാൾ വയറ്റത്ത് കെട്ടിപ്പോയി, പക്ഷെ കെട്ടാൻ നിസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ ആളുകള് കൈ കെട്ടുന്നതിന് മുമ്പ് നിയ്യത്ത് ചൊല്ലി പറയല, എത്ര ഇട നന്നായാൽ അത് വിടൂല. ഉസല്ലി ഫർളുഹുരി അർബ റകഅത്തിൻ ലില്ലാഹി തആല മുതവജ്ജിഹൻ ഖിബ്ലത്തി അല്ലാഹു അക്ബർ, ഇതൊക്കെ ചൊല്ലി പറയും. ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നു, ഫർളുഹുരി ദുഹറിന്റെ ഫർള്, ലില്ലാഹി തആല അല്ലാഹുക്കും വേണ്ടി, മുതവജ്ജിഹൻ ഖിബ്ലത്തി ഖിബ്ലത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് എന്ന് മാത്രമല്ല, ഷാഫി മദ്ഹബിലെ നിയ്യത്തൊരു സർക്കസാണ്. മദ്ഹബിൽ ഉള്ളതല്ല, പിൽക്കാലക്കാരായ ചില മദ്ഹബ് വരട്ടുവാദികൾ കൊണ്ടുവന്നതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചതല്ല. എന്താ, നിസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള രൂപം മനസ്സിൽ ഒന്ന് കോലപ്പെടുത്തണം. പിന്നെ നിയ്യത്ത് അല്ലാഹു അക്ബർ എന്ന തക്ബീറിലെ റാവിനോടൊപ്പം വരണം. അത് മനസ്സിൽ കരുതിയാ പോരാ, നാവ് കൊണ്ട് മൊഴിയണം. ഇതൊക്കെ പാടെ എങ്ങനെയാ നടക്കുക? ഇങ്ങനെ നിൽക്കും, എന്നിട്ട് നിസ്കാരത്തിന്റെ രൂപം തല തറ മുതൽ തല വരെ ഇങ്ങനെ മനസ്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് അതിന്റെ ഒപ്പം നിയ്യത്ത് പറയും വേണം, അല്ലാഹു അക്ബറും പറയണം. ഇത് മനസ്സിൽ തളം കെട്ടി നിർത്തും വേണം. പുറത്തുക്കുമ്പോൾ ഒക്കെ പാട് ഓടിക്കുന്ന കയ്യങ്ങൾ കാത്തിട്ടു. അപ്പൊ ഇത് വേക്കലോ കെട്ടിയിട്ടുണ്ടാവും. ഈ ജാതി സർക്കസ് ഒക്കെ മൂല്യന്മാർ കാട്ടുന്നതാണ് പല പള്ളിയും. അതിന്റെ ഡൊക്കപ്പാടെ മൂന്നും കൂടി കൂട്ടി പിടിക്കണ്ടേ? ഇത് കാര് പഠിപ്പിച്ചതാ? ഇങ്ങനെയൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച നിയ്യത്ത് വേണ്ടേ? നിയ്യത്ത് കെട്ടു, നിയ്യത്ത് കെട്ടു, വഹാബികൾ നിയ്യത്ത് കെട്ടു. എന്താ കട്ടത്? ഈ ചൊല്ലിപ്പറയില് വേണ്ടായിരുന്നു. ഒരൊറ്റ ഹദീസ് ഉണ്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൽ നിയ്യത്ത് ചൊല്ലി പറഞ്ഞത് ഉണ്ടോ? പതിനായിരക്കണക്കിന് ഒക്കെ നിസ്കരിച്ചിട്ടില്ലേ? നിയ്യത്ത് വേണ്ടേ? വേണം. ബുഖാരി ഒന്നാമത്തെ ഹദീസാണ് അല്ലേ? ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്, അമലുകൾക്ക് നിയ്യത്തുകൾക്കനുസരിച്ചാണ്. ഓരോ മനുഷ്യനും എന്തു നിയ്യത്ത് ചെയ്തോ അത് കിട്ടുന്നതാണ്. അതുകൊണ്ട് ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു അമലും സ്വീകാര്യമാകണമെങ്കിൽ അതിന് ശരിയായ നിയ്യത്തുണ്ടായിരിക്കണം എന്ന് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് തെളിവ് ഇതാണ്, നിയ്യത്ത് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പം എന്താ ചെയ്യാൻ പോണേ? ഞാൻ കൈക്കോട്ട് കിടക്കാൻ പോവാണോ? ഞാൻ തെങ്ങുമ്പ കയറാൻ പോവാണോ എന്ന് വിചാരിച്ചാലേ ഞാൻ നിസ്കരിക്കാനാ പോണത്. ഏതാ നിസ്കാരം? ളോഹറാണോ അസറാണോ? അത് അതിന്റെ സമയത്താണോ? അതല്ല കളായിട്ടാണോ? ഇതൊക്കെ ഒരാൾ മനസ്സിൽ വിചാരിക്കാനേ പറ്റുമോ? കൈ കെട്ടിന്റെ ശാരീരത്തിന് പേദപ്പ് നിൽക്കരിക്കണേ. സുബയാണോ ലോറാണോ പിന്നെ ആലോചിച്ചാൽ മതിയോ? അത് വേണമെന്നായി പറഞ്ഞത് നിസ്കരിക്കുന്നതിന് മുമ്പ് ഏത് നിസ്കാരമാണ് താൻ നിസ്കരിക്കുന്നത് എന്ന് മനസ്സിൽ രൂപപ്പെടുത്തിയിട്ട് അത് അള്ളാഹുവിന് കൊണ്ട് നിസ്കരിക്ക എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കൈ കെട്ടണം. അതേ പറഞ്ഞല്ല, ഓടി നിന്ന് കയ്യ വീട്ട പിന്നെ ആലോചിക്ക ഏതാപ്പ് നിസ്കരിക്കണ്ടേ? അത് ഓർമ്മ കിട്ടാഞ്ഞ പിന്നെ കയ്യ വെച്ചിട്ട് രണ്ടാമത് ആലോചിക്ക. അങ്ങനെയാണോ? അത് ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ നിയ്യത്ത് ഇവിടെ കട്ടിട്ടില്ല, നിയ്യത്ത് വേണം, പക്ഷെ നിയ്യത്ത് ചൊല്ലി പറയലില്ല. ഇനി നിങ്ങൾ നോക്ക്, റുക്കുഅ് ചെയ്യുമ്പോ റുക്കുഅിലേക്ക് പോകുമ്പോ കയ്യങ്ങ് അയച്ചിട്ടില്ലല്ല, അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? റുക്കുഅിലേക്ക് പോകേണ്ടത്. അപ്പൊ ഇമാമ് കയ്യഴിച്ചിട്ട് ഇമാം അല്ലാഹു അക്ബർ പറയുമ്പോ അല്ലാഹു അക്ബർ കൈ ഉയർത്തിയിട്ടാണ് റുക്കുഅിലേക്ക് പോകേണ്ടത്. റുക്കുഅിൽ നിൽക്കുന്നത് എങ്ങനെയാ? ചില ആളൊക്കെ റുക്കുഅിൽ നിൽക്കുന്നത് കണ്ടാൽ വളരെ വിഷമം തോന്നാറുണ്ട്. മുട്ടുകാലിങ്ങോട്ട് മുന്നോട്ട് ഇങ്ങനെ വളഞ്ഞിട്ടുണ്ടാവും. ഊരാണെങ്കിൽ ശരിക്കും വളഞ്ഞിട്ടുണ്ടാവില്ല, സുഖമല്ലാത്തോണ്ട് ഒരാൾക്ക് ഇവിടെ നല്ല വേദനയെ മറ്റുണ്ടായിട്ട് ചെയ്യുന്ന കാര്യമല്ല ഈ പറഞ്ഞത്. ശരിയായ മനുഷ്യന്മാരെ കാര്യം ഈ പറയുന്നത്. തലയും ഈ ഊരയും ഒരേ ലെവലിൽ നിൽക്കണം എന്നാണ് ഹദീസിലുള്ളത്. സുജൂദും റുക്കുഅും പൂർത്തിയാക്കാത്തവരുടെ നിസ്കാരം ശരിയാവില്ല എന്ന് വ്യക്തമായിട്ട് ഹദീസുണ്ട്. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് അദ്ദേഹത്തിനടുത്ത് ഒരാൾ നിസ്കരിച്ചു. അത് നിസ്കരിക്കുന്ന ഇങ്ങനെ കണ്ടു, അയാൾ റുക്കുഅും സുജൂദൊന്നും പൂർത്തിയായി ചെയ്യുന്നില്ല. ഫലം മൻസറഫ മിൻ സലാതിഹി ദഅഹു ഹുദൈഫ, നിസ്കാരം കഴിഞ്ഞപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു. ഫഖാല മുൻദു കം സല്ലൈത ഹാദിഹി സലാ, എത്ര കാലമായി ഈ നിസ്കാരം നിസ്കരിക്കണം വെച്ചു. അതിന് ഇത്രയും ഇത്രയും കൊല്ലങ്ങളായി. ഫഖാല ഹുദൈഫ മാ സല്ലൈത ലില്ലാഹി സലാതൻ ولو مت مت على غير الفطره التي فطر الله محمد صلى الله عليه وسلم عليها. കണ്ടോ, നീ അല്ലാഹുക്ക് വേണ്ടി ഒരൊറ്റ നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. ഈ കോലത്തിലാണ് നീ മരിക്കുന്നതെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ഫിത്രത്ത് ഏതൊരു കൊലത്തിലായി അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ ആ സൃഷ്ടിപ്പിൽ നിനക്ക് മരിക്കാൻ കഴിയൂല. അതല്ലാത്ത ഫിത്രത്തിലായിട്ടായിരിക്കും നീ മരിക്കുക. എന്താ പ്രശ്നം? എന്താ ലാ യുതിമ്മു റുകുഉൻ വലാ സുജൂദൻ, റുകുഉും സുജൂദും പൂർത്തിയായി ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കും. ചില കുട്ടികളൊക്കെ ഇപ്പൊ ഇൻസർട്ട് ആക്കിയിട്ട് വരും, പാന്റ് ഇൻസർട്ട് ആക്കി അവിടെ തിരികെ ഇവിടെ തിരികെ, ബസ്സിൽ സീറ്റ് കിട്ടിയാലും കൂടി ഇരിക്കില്ല, എങ്ങനെ നിൽക്കുള്ളൂ? എന്നത് അവിടെ ഇവിടെ കെട്ടിക്കിട്ട് ഇന്ന് പോരുമല്ലോ. അപ്പൊ റുക്കു ചെയ്തത് അവിടെ നിട്ടൊന്ന് വിട്ടുപോയല്ലോ. അതുകൊണ്ട് കഴിപ്പങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഒറ്റച്ചാട്ടാ എന്തൊരവസ്ഥ എന്നാലും ചുക്കുകള്. അപ്പൊ ശരിക്കങ്ങനല്ല, തലയും ഊരയും ഒരേ ലെവലിൽ വരണം. ലോ സുബ്ബാലിഹിൽമാ, വെള്ളം പുറത്തൊഴിച്ചാൽ അതും ഒഴുകിപ്പോല, അത്ര ലെവലായിട്ട് നിൽക്കണം. മുട്ടുകാലം ഇങ്ങനെ ഇങ്ങോട്ട് വളയരുത്, മുട്ട് വളയാതെ വെക്കണം. എവിടെയാ പിടിക്കേണ്ടത്? കാലിന്റെ ചരത്തേക്ക് വിരലുകൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കണം. ഇത് നിന്റെ വക പറയുന്ന കേട്ടോ. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസിന് സഹാബത്ത് കാണിച്ചത് രൂപമായി പറയുന്നത്. മുട്ടുകാലിങ്ങനെ കാലിങ്ങനെ പൊതിഞ്ഞിങ്ങനെ പിടിക്കണം, സ്ട്രോങ്ങിൽ നിൽക്കണം. മനസ്സിലായില്ലേ? കൈ ഇങ്ങനെ ഇങ്ങോട്ടല്ല, നേരെ തന്നെ വെക്കണം. ശരിക്കൊരു ഇങ്ങനെ ഒരു അമ്പും വില്ലു വെച്ചാൽ വില്ലുത് അതിന്റെ നാണില്ലേ, അതുപോലെ ഇരിക്കണം കൈ. ആ രൂപത്തിൽ ശരിക്കും നിൽക്കണം. റുക്കുഅ് ഒരു ഉരവേദന ഉണ്ടാവില്ല ശരിക്കും റുക്കുഅ് ചെയ്താല്. ചില ആൾക്ക് ഉരവേദന അറിഞ്ഞാൽ മുസ്ലിം ഡോക്ടർ അണിഞ്ഞിരിക്കുന്നത് റസൂൽ പറഞ്ഞ റുക്കുഅ് ചെയ്താണ്, രണ്ടൊട്ട റുക്കുഅ് തന്റെ ഉരവേദന പോകും, അത്രേ ഉള്ളൂ. അപ്പൊ അത് പഠിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റുക്കുഅിന്റെ രൂപം കാണുന്നില്ല. അതുപോലെ ഇഹ്തിദാലിലേക്ക് കണിക്കുമ്പോ സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഇത്ര ചില ഇത്ര ചില ഇത്ര ചില എങ്ങനെയാ ഇതുവരെ പൊന്തിക്കണം. മനസ്സിലായില്ലേ? ഒന്നുകിൽ ചുമലിന്റെ നേരെ അല്ലെങ്കിൽ ചെവിയുടെ നേരെ, ഇതല്ലാത്ത വേറൊരു പൊന്തിക്കലില്ല. എന്നിട്ടാണ് ഏറ്റവും നല്ല പ്രാർത്ഥന ചെല്ലേണ്ടത്. എന്നിട്ട് ആ സുജൂദിലേക്ക് പോകേണ്ടത്. സുജൂദിൽ പോകുമ്പോ ഇമാമ അള്ളാ എന്നറിയുമ്പോഴത്തേക്ക് മൗമും അവിടെ പോയി വീണ് കിടക്കണ്ടാവും. ഇമാമ സുജൂദിൽ എത്തിയിട്ടേ മൗമും ഇവിടുന്ന് പുറപ്പെടാൻ തന്നെ പാടുള്ളൂ. ഇമാമ സുജൂദിൽ എത്തിയിട്ടേ മൗമും എത്തിയതാണെന്ന് പുറപ്പെടാൻ പാടുള്ളൂ. വ്യക്തമായ ഹദീസത് കാണിക്കുന്ന എന്താണോ സമയ അള്ളാഹു ലിമൻ നൽകുന്നത് ഇങ്ങനെ കുപ്പായം പിടിച്ച് നിൽക്കുക, ഒറ്റ ചാട്ടം ചാടാൻ, എന്നിട്ട് ഒറ്റ പോക്ക പറ്റോ? പാടില്ല. തെറ്റാണത്. ഇമാമിന് കിടക്കാൻ ഇമാം സുജൂദ് എത്തിയിട്ടേ മൗമും ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യാ. സുജൂദ്, സുജൂദ് എന്ന് പറഞ്ഞാൽ അഖ്റബുനാ യഖൂലുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ്. ഒരാൾ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭമാണേത് സുജൂദ്. അത്രല്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? സുജൂദിൽ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കണം. ഫജ്തഹിദു ഫിദ്ദുആ ഫഖബിലുന്ന ഇസ്തജാബ ലക്കും. നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് സുജൂദ്. സുജൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏത് അവയവങ്ങളിന് മേലാണ് സുജൂദ് ചെയ്യേണ്ടത്? ഉമിർത്തു അൻ അസ്ജുദ അലാ സബഅതി അഅ്ലുമി, ഏഴ് എല്ലുകളിൽ മേൽ. അതേതൊക്കെ? രണ്ട് കൈപ്പത്തി, പിന്നെ രണ്ട് കാൽമുട്ട്, കാലിന്റെ രണ്ടിന്റെയും പള്ള. ചില ആള് ബെഞ്ച് ഗുണമായി കാലാണ് അങ്ങനെ പൊന്തിച്ചു വെക്കുക. കാല് നിലത്ത് പതിച്ചു വെക്കണം. ഈ വിരലുകൾ ഇവർക്ക് നേരെയാക്കണം, വിരല് പതിച്ചു വെക്കണം. പിന്നെ നെറ്റിയും മൂക്കും കൂടി, നെറ്റി പറഞ്ഞ് മൂക്കിലേക്ക് ചൂണ്ടിയിലാണ്. അപ്പൊ നെറ്റിയും മൂക്കും കൂടി ഒന്ന്. അപ്പൊ മൂന്ന് ഈ രണ്ട് ആറ് ഒന്ന് ഏഴ്. ഈ ഏഴ് അവയവത്തിന് മേലാ സുജൂദ് ചെയ്യേണ്ടത്. സുജൂദ് ചെയ്യുന്ന രൂപം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, കയ്യ് വെക്കുന്ന കയ്യുണ്ടല്ലോ, ഈ ചുമലിന് നേരെയായിരിക്കണം. മനസ്സിലായില്ലേ? അത് മുന്നോട്ട് വെക്കണം. ഈ മുട്ടുകാലിന്റെയും കയ്യിന്റെയും ഇടയിൽ ഒരാട്ടിൻകുട്ടിക്ക് കടന്നു പോകേണ്ട വടവ് വേണമെന്നാണ് ചില ആള് മനസ്സിലാക്കി. ആട്ടുകുട്ടി ഇതിലേ പോകേണ്ടത്, അത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. തൊട്ടടുത്തോ കയ്യും പോകുന്ന കയ്യൊടിയില്ലേ? ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഇതിലല്ല ആട്ടുകുട്ടി പോകാന്നത്, ഇങ്ങനെ വെച്ചാല് ഈ കയ്യിന്റെയും മുട്ടുകാലിന്റെയും ഇടയിലൂടെ. അപ്പൊ ഇങ്ങനെ തവള കിടക്കും പോലെ കിടക്കരുത്. വയറെന്ത് ചെയ്യണം? ഈ തൊടയിൽ നിന്ന് അകറ്റി വെക്കണം. അതിന് മുന്നോട്ട് കൈ വെച്ച് അതിന്റെ സുജൂദ് ചെയ്യണം. ആ കയ്യിന്റെ മുമ്പിലാണ് മുഖം വരേണ്ടത്. കൈ വെക്കുന്നവർക്ക് റസൂൽ പറഞ്ഞു, ഇൻബിസാപ്പൽ കൽബ്, നായ കിടക്കും പോലെ കിടക്കരുത്. നായ ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെ കിടക്കുക. കൈ പത്തി മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? വെക്കേണ്ടത്. അപ്പൊ കൈ പത്തി വെല്ലുകൾ നേരെ തിരിച്ച് കൈ മുഖത്തിന്റെ മുമ്പിൽ വെച്ച് ഇവിടെ ഗ്യാപ്പ് കൊടുത്ത് അത്ര രൂപത്തിൽ, കാരണം അള്ളാഹുമായിട്ട് ഏറ്റവും അടുത്ത സമയം റസൂൽ പഠിപ്പിച്ചതുപോലെ സുജൂദ് പൂർത്തിയാക്കുക. അല്ലെ? റുക്കുവും സുജൂദും പൂർത്തിയാക്കാത്തവനോട് ഹുദൈഫ പറഞ്ഞ് നീ അള്ളാഹുക്കും വേണ്ടി നിസ്കരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിസ്കരിക്കാൻ നമുക്ക് സാധിക്കണം. ഇടയിലിരുത്തത്തിൽ എങ്ങനെയായിരിക്കേണ്ടത്? ഇടതുകാൽ പതിച്ചു വെച്ച് അതിന്മേലിരിക്കണം, വലതുകാൽ നാട്ടിവെക്കണം. എന്തൊക്കെ കോലത്തിലാ ബാലുകൾ ഇരിക്കണത്? ചെറു കാലം ഇങ്ങനെ ഇങ്ങനെ ചൈമിൽ ഇന്നിട്ട് മുങ്ങോട്ട് മറി, ഒന്ന് ഇങ്ങോട്ട് മറി. വേറെ ചില ആൾക്കാർ രണ്ടും വെച്ചിട്ട് ചണ്ടി നിലത്ത് വെച്ചിട്ടിരിക്കും. ഒരു കോല, ഒരു കോലം എങ്ങനെ നിസ്കരിക്കേണ്ടതെന്നായിരുന്നു ഇവിടെ. ഓനോട് ചോദിച്ച ഓന്റെ ഇസ്ലാമിലുള്ള സർവീസും ഓന്റെ തൗഹീദി പ്രസ്ഥാനത്തിന്റെ സർവീസും കേട്ട നമ്മൾ മൂക്കത്ത് വെള്ളിച്ചു. നല്ല കാര്യമുണ്ടോ? ഇടതുകാൽ പതിച്ച് വലതുകാൽ നാട്ടിവെച്ചിരിക്കണം. അവസാനത്തെ തഹിയാത്തിൽ, അതായത് രണ്ടിലധികം വഖ്ത് റക്അത്തുള്ള നിസ്കാരം, മഗ്രിബ്, ഇശ, ളുഹുർ, അസർ പോലത്തെയൊക്കെ ഇടതു ഭാഗത്തേക്ക് പതിച്ച് ആസനം പതിച്ചിരിക്കുക. വലതുകാൽ നാട്ടിയോ ചരിച്ചോ വെച്ചിട്ട് അതിനുള്ളിലൂടെ ഇടതുകാൽ പ്രവേശിപ്പിച്ചിട്ട് ഇരിക്കുക. ഇതിന് തവറുഖിന്റെ ഇരുത്തെന്നാ പറയാ. അപ്പൊ തവറുഖിന്റെ ഇരുത്തോ ഇഫ്തിറാശിന്റെ ഇരുത്തോ കണ്ട ഇങ്ങനെ തോന്നിയ പോലെ ഇരിക്കുക എന്നുള്ളതല്ല. ഇരുത്തത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴും എന്ത് ചെയ്യണം? ഇരിക്കുമ്പോഴും നട്ടല് നിവർത്തിയിരിക്കണം. സുജൂദിലും നട്ടല് നിവർത്തിയിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അത്തഹിയാത്തിന് ഇരിക്കുമ്പോ തന്നെ വെള്ള ചൂണ്ടിപ്പിടിക്കണം. ഇല്ലെന്ന് പറയുമ്പോഴല്ല, അതങ്ങനെ ചില ആളുകൾ പറഞ്ഞു, തെളിവില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോ തന്നെ വെള്ള ചൂണ്ടിപ്പിടിച്ചിരുന്നു, ആ വെള്ളയിലേക്കാണ് നോക്കിയിരുന്നത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഫുഖഹാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ രണ്ട് രൂപത്തിൽ ചെയ്യാൻ അനുമതിയുള്ളത് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഒരേ ഒരു രൂപമുള്ളൊന്നല്ല തനബ്ബുഉ ഫിസ്സലാത്ത് എന്ന പുസ്തക നിസ്കാരത്തിലെ വൈവിധ്യങ്ങൾ. രണ്ട് രൂപത്തിൽ ചെയ്യാൻ അനുവദിച്ചത് രണ്ട് രൂപത്തിൽ ചെയ്യാം. ഇപ്പോ റുഖുഇലെ പ്രാർത്ഥന, സുജൂദിലെ പ്രാർത്ഥന, പല പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട്.
ഒരിക്കലൊന്ന് പ്രാർത്ഥിക്കാം, ഒരിക്കൽ വേറൊന്ന് പ്രാർത്ഥിക്കാം, പ്രശ്നമല്ല. അപ്പൊ രണ്ട് രൂപത്തിൽ ചെയ്യാൻ അനുവാദമുള്ള വിഷയങ്ങൾ രണ്ട് രൂപത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്, യാതൊരു തെറ്റില്ല. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിന് വിരുദ്ധമായ രൂപത്തിൽ നമ്മൾ നിസ്കരിച്ചാൽ നമ്മുടെ നിസ്കാരം നാളെ സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നമസ്കരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അതിനുവേണ്ടി പഠിക്കുക. പഠിച്ചാലല്ലാതെ പഠിയുകയില്ല, പഠനം തന്നെയാണ് ഇതിനാവശ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല സഹീഹായ ഹദീസുകളുടെ വെളിച്ചത്തിൽ അഹ്ലു സുന്നത്തിലെ ഇമാമുകൾ പഠിപ്പിച്ചതുപോലുള്ള സഹീഹായ രൂപത്തിൽ നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ ബിറള്ളാഹ്. അമ്മാ ബഅദ്, قال رسول الله صلى الله عليه وسلم اول ما يحاسب به العبد يوم القيامه الصلاه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്ന വിഷയം നമസ്കാരമാണ്. ഫഇൻ സലഹത്തു സലഹ ലഹു സായിറു അമലിഹി, അത് ശരിയായാൽ അവന്റെ മറ്റ് അമലുകളൊക്കെ ശരിയായി. വഇൻ ഫസദത്ത് ഫസദ സായിറു അമലിഹി, അത് തകരാറിലായി പോയാൽ മറ്റ് അമലുകളൊക്കെ തകരാറിലായി. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നിസ്കാരം. നമ്മുടെ മറ്റു കർമ്മങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ബാലൻസാണ് യഥാർത്ഥത്തിൽ നിസ്കാരം എന്ന് പറയുന്നത്. മൻ തറക സ്വലാത്തൽ അസ്ർ ഫഖദ് ഹബിത അമലു, അസ്ർ നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ അമലുകൾ പൊളിഞ്ഞുപോയി. ഒരു വഖ്ത് നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് ഒരു വൻ പാപമാണ്, മനസ്സിലായില്ലേ? ഫറളായ ഒരു കാര്യം ഒഴിവാക്കുക എന്നുള്ളത് ഹറാമായതാണ്. അഞ്ചു വഖത്ത് നിസ്കാരം ഫറളാണ്, ഓരോ വഖത്തും ഫറളാണ്. അതിൽ ഒരു വഖത്ത് കരുതിക്കൂട്ടി ഒഴിവാക്കിയാൽ അയാളൊരു വൻ പാപം പ്രവർത്തിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് മൂന്നാളുകൾ ഒരു നാട്ടിലുണ്ടെങ്കിലും ജമാഅത്ത് അവിടെ നടക്കണം. ഒരു മാമിൻ സലാസത്തിൻ ഫി ഖറിയത്തിൻ വലാ ബദുമിൻ വലാ തുഖാമു ഫിഹിം സ്വലാ ഇല്ലാ ഖദ് ഇസ്തഹവല അലൈഹിം ശൈത്താൻ ഫഅലൈക്കും ബിൽ ജമാഅത്തി ഫി സ്വലാ ഫഇന്നമാ യഅകുലു ദിഉബുൽ ഖാസിയ. അബൂദാവൂദ് നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ബദു എന്ന് പറഞ്ഞാല് ഈ പിന്നെ മരുഭൂമിയിലൊക്കെ ഉള്ള ചെറിയ കുടിൽ കെട്ടിപ്പാർക്കുന്ന ബാദിയ താഴ്വരയിലോ മൂന്നാളുണ്ടെങ്കിൽ അവർ മൂന്നു പേരും ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നില്ലെങ്കിൽ പിശാജ് അവരെ കീഴടക്കി കളയും. ആ ഞാൻ അവിടെ കയറ്റി, നീ ഇവിടെ കെട്ടി, ഞാൻ അവിടെ കെട്ടോളാം എന്നല്ല, ആ മൂന്നാൾ ഒരിടത്തു കൂടി ഒരു ടെന്റെങ്കിലും കെട്ടിയിട്ട് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ഫൈന്നമായ ഉക്കുലുദ്ദീഹുൽ ഖാസിയ, ഒറ്റപ്പെട്ടു നിൽക്കുന്നവനെയാണ് ചെന്നായ തിന്നുക എന്നും റസൂലുള്ള ഈ പറഞ്ഞു. അപ്പൊ നിസ്കാരത്തിന്റെ ജമാഅത്ത് മുസ്ലിമീങ്ങളെ ഐക്യപ്പെടുത്തുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിസ്കരിച്ചാ പോരെ, എന്താപ്പൊ പള്ളിയിൽ തന്നെ പോണെന്ന്, എന്താപ്പൊ ജമാഅത്ത് തന്നെ. 27 ഇരട്ടിയ പുണ്യം. സലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സലാത്തിൽ ഫർദി മിൻ 27 ദർജ. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പുണ്യം. നിങ്ങൾ വീട്ടിൽ 27 തവണ നിസ്കരിക്കുന്ന പുണ്യാണ് പള്ളിയിലോ നിസ്കരിക്കാൻ കിട്ടുന്നത്. ഇനിയിപ്പോ അവിടെ പോണ്ടേ, ഇപ്പൊ ഡ്രസ്സൊക്കെ മാറി സുഖമായിട്ടെന്ന് ഫ്രീ ആയിട്ട് ഇവിടുന്ന് ആ തോർത്തുമുണ്ടും തോണ്ടിട്ട് വെറുതെ നിങ്ങൾ നിസ്കരിച്ചാ പോരെ. 26 നിസ്കാരം ഇരട്ടി കിട്ടുമെന്ന് പോയാല് മനസ്സിലായില്ലേ? മാത്രല്ല, ജമാഅത്ത് ഒഴിവാക്കുന്നവനെ മുനാഫിക്കായിട്ടാ സഹാബത്ത് കണ്ടിരുന്നത്. ജമാഅത്തിന് പള്ളിയിൽ വരാത്തവൻ മുഅ്മിനായിട്ട് സഹാബത്ത് കണ്ടിരുന്നില്ല. കാരണം ജമാഅത്ത് ഒഴിവാക്കും, പിന്നെ നിസ്കാരം ഒഴിവാക്കാൻ തുടങ്ങും. ജമാഅത്ത് ഒഴിവാക്കാത്തവൻ ഒരിക്കലും നിസ്കാരം ഒഴിവാകും. മുന്നൊരു ജമാഅത്ത് നഷ്ടപ്പെട്ട ഭയങ്കര വിഷമിക്കുന്നു, ജമാഅത്ത് നഷ്ടപ്പെട്ടല്ലോ, മനസ്സിലായില്ലേ? അത് സഹാബത്ത് അങ്ങനെ ദീനെ മനസ്സിലാക്കിയത്. അവരൊരിക്കലും ജമാഅത്ത് മിസ്സാക്കിയിരുന്നില്ല. മാത്രല്ല, ഒരു വ്യക്തി കുഫറിന്റെയും അതിന്റെ ഇടയിലുള്ള വ്യത്യാസമാണ് നിസ്കാരം. നിസ്കാരം ഒഴിവാക്കുന്നതോടെ കുഫറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. താരിഖു സലാത്ത് കാഫിറാണെന്ന ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് അതിന്റെ വുജൂബിയത്തിനെ നിഷേധിച്ചാൽ കാഫിർ നീ തർക്കം തന്നെയല്ല. നിസ്കരിക്കണല്ലെന്നാ, നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താൽ പോരെ, ഞാൻ പാവം വശം കൊടുക്കുന്നില്ല, എത്തിങ്ങളെ സഹായിക്കുന്നില്ലേ, രക്തം കൊണ്ട് രക്തം കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ജീവൻ കൊണ്ട് ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറ്, എന്തിനാ നിസ്കരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഒന്ന് നിസ്കരിക്കുന്നില്ല, നിസ്കാരത്തിന് വുജൂബിനെ തന്നെ നിഷേധിക്കും, കാഫിറാണ്. ഇസ്ലാമെന്നവൻ പുറത്തായി, ഔട്ടായി, പേര് ഇസ്ലാമിന്റേതായിട്ടോ ഓന്റെ തറവാട് മുസ്ലിമിന്റെ ആയിട്ടൊന്നും യാതൊരു കാര്യമല്ല. അപ്പൊ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. പള്ളിക്ക് നിസ്കരിക്കാൻ വരുമ്പോ വീട്ടും നൊലു എടുത്തിട്ട് വരണം. മൻ തവള്ള അലി സ്വലാത്തി ഫഅസ്ബഗൽ വുദൂഅ സുമ്മ മശാ ഇല സ്വലാത്തിൽ മക്തൂബ ഫസല്ലാഹ മഅ നാസ് ഔ മഅൽ ജമാഅ ഔ ഫിൽ മസ്ജിദി ഗഫറല്ലാഹു ലഹു ദുനൂബഹു റവാഹു മുസ്ലിം.
വീട്ടിൽ നിന്ന് ഒന്നു കൊടുത്തു. ഒന്നു കൊടുക്കുമ്പോ ഇങ്ങനെ അസ്തിബകൽ മൂന്ന് പൂർത്തിയായി എടുക്കണം. നനേന്റെ അടുത്തൊക്കെ ശരിക്കും നനയണം. അതിൽ ഇങ്ങനെ ഉണ്ടാക്കും, ഇങ്ങനെ ഉണ്ടാക്കും. ഇവിടെ നനഞ്ഞുണ്ടാവില്ല. കാലം കൊള്ള ഇങ്ങനെ കോരി ഇങ്ങനെ ഇങ്ങനെ മണ്ണ് ചവിട്ടിക്കൊണ്ടൊരു കാലത്തും കാലിന്റെ അവിടെ ഇവിടെ നനഞ്ഞിട്ടുണ്ടാവില്ല. അത് ആ ഒരു കാര്യമല്ല, സ്കരിച്ചാ പോരെ എന്നാണോ? ഒരിക്കൽ തിരക്ക് പിടിച്ചിട്ട് സഹാബാക്കൾ ഒന്നെടുത്തു. വന്നപ്പോ ഒരാളെ കാലിന്റെ നഖത്തിന്റെ അത്ര സ്ഥലം മടമ്പമ്പ നനയാത്തതുണ്ട്. റസൂല് പറഞ്ഞെന്താ, വൈലുള്ള ആ നനയാത്ത മടമ്പൻ കാലുകൾക്ക് നരകത്തിൽ നിന്ന് നാശം. പോയി മാറ്റി ഒന്നു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ സജീസല്ലേ? അങ്ങനെയാണോ? നമ്മളാ തീരുമാനിക്കൽക്ക് ശാഖാപരം നിസ്സാരം, ശാഖാപരം നിസ്സാരം നമ്മളങ്ങ് തീരുമാനിക്കലല്ല, അത് റസൂല് പഠിപ്പിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒന്ന് മാറ്റിയെടുക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? വൈലുള്ള കാബിമിനാർ എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നു കൊടുക്കുമ്പോ പൂർത്തിയായിട്ട് ഒന്നു കൊടുത്തു. എന്നിട്ട് നമസ്കാരത്തിലേക്ക് നടന്നുപോയി. എന്നിട്ട് ജനങ്ങളോടൊപ്പം നിസ്കരിച്ചു പള്ളിയിൽ വെച്ച്. എന്നാൽ അവന്റെ പാപങ്ങൾ അല്ലാഹു കൊടുക്കുന്നതാണ്. പിന്നെ നബി ചോദിച്ചല്ലോ, നിങ്ങളെ വീട്ടിന് മുമ്പിലൂടെ ഒരു ചെറിയ നദി ഒഴുകുന്നുണ്ട്, അഞ്ചു നേരവും നിങ്ങൾ അതിന്റെ ശക്തിയായി കുളിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ശരീരത്തിന് വല്ല അഴുക്കും അവശേഷിക്കുമോ? ഇല്ലാന്ന് സഹാബത്ത് പറഞ്ഞു. എന്നാൽ ഫദാലിക മിസ്ലു സ്വലവാത്തിൽ ഹംസ്, അതുപോലെയാണ് അഞ്ചു നേരത്തെ നിസ്കാരം. യംഹുല്ലാഹു ബിൽ ഖതായ, നമ്മൾ അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോകുന്ന പാപങ്ങൾ അത് മുഖേന അല്ലാഹു സുബ്ഹാനഹു വതാല വായിച്ചു കളയുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു അലംഭാവം നമ്മുടെ ഉമ്മത്തിൽ വരാൻ പാടില്ല. അത് വന്നാൽ അത് നമ്മുടെ നാശത്തിന്റെ വ്യതിയാനത്തിന്റെ തുടക്കമാണ്. വീട്ടിൽ കുട്ടികളെ 7 വയസ്സായി നിസ്കരിക്കാൻ ഉപദേശിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അടിക്കണം. അത് വ്യക്തമായി റസൂലിന്റെ ഹദീസാണ്. വീട്ടിൽ നിസ്കരിക്കാത്തവൻ കടന്നിറങ്ങാൻ പാടില്ല. മനസ്സിലായില്ലേ? മോളെ ഭർത്താവാണ്, പള്ളിയിൽ പോകുമ്പോൾ ഗേറ്റ് തുറക്കണം കൂടി അനങ്ങാൻ പാടില്ല. പുയാപ്പിള ഉണർന്നാളും അങ്ങനത്തെ ജൂതനായ പുയാപ്പിളയാണോ ഒന്നിട്ടുള്ളത്? ഓനെയും കൂടി നിസ്കരിച്ചിട്ട് പള്ളിക്ക് കൊണ്ടുവരാ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫാത്തിമ ബിബി അലി കിടക്കുന്ന ഡോറ് മുട്ടിയിട്ട് തഹജ്ജുദിന്റെ സമയത്ത് മക്കളെ എണീറ്റ് നിസ്കരിക്കുന്നില്ലേ എന്ന് ചോദിച്ച ഹദീസ് ഉണ്ട്. തഹജ്ജുദിന് ഇന്ന് ഫർള് നിസ്കരിക്കണേ മോളെയും മാപ്പിളയും വിളിക്കാൻ പേടിയ ചില ആളുകൾക്ക്. എന്താണ് ഇതൊക്കെ? എന്ത് ഇസ്ലാമാണ് ഇതൊക്കെ? നമ്മളെ വീട്ടിൽ നിസ്കരിക്കാത്ത കടന്നുറങ്ങേ? ആർക്കാണ് കുറ്റം? വീട്ടുകാരനാ കുറ്റം. അങ്ങനത്തെ ഒരാൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ല, നിസ്കരിക്കാത്ത ഒരാള്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ അതിന്റെ ഗൗരവം ഇല്ലാതാക്കി നിസ്കാരം അത്ര കാര്യമല്ല എന്ന രൂപത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ശൈത്താന്റെ വേദാന്തമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ നിലയ്ക്ക് ദീനിനെ മനസ്സിലാക്കി ഉൾക്കൊള്ളുന്നവരെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.